അപ്പോൾ ഗായ്സ്, ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു. താങ്ക് യു. എന്താണ് തക്കു പറയാനുള്ളത്?
പ്രത്യേകിച്ചും പറയാനില്ല, സാധനം കിട്ടി, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.
അപ്പോൾ യൂട്യൂബിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ലിസണേഴ്സിനും സ്പോട്ടിഫൈയിലുള്ള ലിസണേഴ്സിനും ആപ്പിൾ പോഡ്കാസ്റ്റിലുള്ള ലിസണേഴ്സിനും ബാക്കി ഒരുപാട് പ്ലാറ്റ്ഫോമിൽ നമ്മളുണ്ട് അല്ലേ, അവിടെയുള്ള എല്ലാവർക്കും താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ ഫാരിസേ, നമ്മൾ കുറേ കാലമായിട്ട് ഈ സീക്രട്ട് സൊസൈറ്റി, സീക്രട്ട് ഗവൺമെൻറ് ന്യൂ വേൾഡ് ഓർഡർ ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കണം എന്ന് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ പറയുന്നു. അത് ഐ മീൻ നമ്മൾ ഇടക്കും തലക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും, പല എപ്പിസോഡ് വന്നപ്പോൾ. പക്ഷേ
ഇലുമിനാറ്റിനെ പറ്റി പറഞ്ഞിനെ,
അതാണ് ഒരു സിംഗിൾ എപ്പിസോഡ് മാത്രമായിട്ട് ചെയ്തത്. പക്ഷേ വേറൊന്നും നമ്മൾ അതിനായിട്ടൊരു ഫ്രീമേസിനെ പറ്റിയിട്ട് നമ്മൾ
ഒരുപാട് സീക്രട്ട് സൊസൈറ്റീസ് ഉണ്ട്.
അതിലൊന്നാണ്
ഇലുമിനാറ്റി, കൂടാതെ ഫ്രീമേസൺസ് ഉണ്ട്, വേറെ ഉണ്ട് ഒരുപാട്. ഫ്രീമേസൺസ് പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം?
ഫ്രീമേസൺസ് പല തിയറീസാണ് വരുന്നത് അതിന്, അതിൻ്റെ സ്റ്റാർട്ടിങ്. ചിലവർ പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ആൾക്കാർ പറയുന്നത് അത് യു കെയിലാണ് സ്റ്റാർട്ട് ചെയ്തത് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ കേരളത്തിൽ ഫ്രീമേസൺ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് കുറേ ഉണ്ട് കേരളത്തിൽ. അതായത് ഈ ഉത്രാടം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ രാജാവില്ലേ, ഇപ്പോൾ 2013 പുള്ളിക്കാരൻ മരിച്ചത്, പുള്ളിക്കാരൻ ഒരു ഫ്രീമേസൺ മെമ്പറായിരുന്നു. അതിലൊരു ഉയർന്ന ഇതിലുള്ള ആളാണ്, ഉയർന്ന പൊസിഷനിലുള്ള ആളാണ് പുള്ളിക്കാരനും. കറൻ്റ് തന്നെ തോന്നുന്നു പുള്ളിക്കാരൻ 2013, 2010 കറൻ്റ് ആ ടൈമിലെ മാസ്റ്ററായിരുന്നു. അവർക്കൊരു ലോഡ്ജാണ്, ഈ മെയ്സൺസിന് ലോഡ്ജാണ്, എങ്ങനെ ക്ലബ്ബ് എന്നൊക്കെ പറയില്ല.
പക്ഷെ ഇപ്പൊ അത് എക്സിസ്റ്റിംഗ് അല്ലല്ലോ,
ഇപ്പോഴും ഉണ്ട്,
ഉണ്ടോ?
ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ.
അപ്പൊ ഇലുമിനാറ്റി പോലത്തെ ഒരു കോൺസ്പിറസി അല്ല ഫ്രീമേസൺസ്?
ഫ്രീമേസൺ എക്സിസ്റ്റിംഗ് ആണ്, വാർഷയിലുണ്ട്, പോളണ്ടിലുണ്ട്. അവരെന്താ ഞാൻ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഒരു ലോഡ്ജ് എന്ന് അവര് പറയാം. അപ്പൊ നമ്മള് ഗ്രഹം, ക്ലബ്ബ്, പിന്നെ
കൂട്ടായ്മ
എന്നൊക്കെ പറയണ്ടോ, അതുപോലെ ഇവര് ലോഡ്ജ് എന്നാണ് ആ ഒരു ഇവര് ഗാദർ ചെയ്യുന്ന സ്ഥലത്തിന് പറയാം. അപ്പോ അങ്ങനത്തെ 5 ലോഡ്ജ് തിരുവനന്തപുരത്ത് മാത്രമുണ്ട്. പൂജപ്പൂർ രണ്ടൊന്നും മെയിന്, പിന്നെ 130 സൗത്ത് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ മൊത്തം എത്ര എണ്ണുണ്ടെന്ന് എനിക്കറിയില്ല, 1800 ആ ടൈമിലുണ്ട്. എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ഫ്രീമേസൺ സൊസൈറ്റിയിലെ മെമ്പർ എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ രാജാ കുടുംബമല്ലേ, അതിൽ ഫസ്റ്റ് BA ഡിഗ്രി കഴിഞ്ഞൊരു ആളുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ ആളാണ് ഫസ്റ്റ് മെമ്പറായിട്ടുള്ളത്. ഈ ഉത്രാടം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ രാജാവ് മെയ്സൺസിൻ്റെ ക്ലോത്ത്സ് ഉണ്ടല്ലോ, അതിൻ്റെ മാസ്റ്റേഴ്സ് ഇടുന്നത്, ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് മലയാളത്തിൽ അവിടുത്തെ ആ ടൈമിലുണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്ററും ഈ രാജാവും 2010 or 2011 ഇൻ്റർവ്യൂ. പുള്ളിക്കാരൻ 48 2013 മരിച്ചു, 48 ഇതിൽ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ബാംഗ്ലൂരിൽ പുള്ളിക്കാരൻ ഒരു ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എന്ത് ഇതിൻ്റെ ഒരു ലോഡ്ജ്. അതേപോലെ കേരളത്തിൽ ഒരുപാട് ഉണ്ടെന്ന് അവർ പറഞ്ഞു, കൂടുതൽ തെക്കിലാണ്.
ഇവർക്കൊക്കെ
ഒരു നോളജ് ഉണ്ട്, ആ നോളജാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോ എത്രത്തോളം കാലം അവരുടെ ആ സൊസൈറ്റിന്റെ അകത്ത് ആ നോളജ് അവർക്ക് വെക്കാൻ പറ്റുന്ന, പുറത്തേക്ക് പോകാതെ അവർക്കായിരിക്കും പവർ, അത് സംരക്ഷിക്കാൻ അവർ ആ സീക്രട്ട് സൊസൈറ്റി ആയിട്ട് നിലനിൽക്കുന്നത്.
കാരണം ഇതിൽ കണ്ടുവന്നിട്ടുള്ള, ഞാൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ തിയറീസിലും അല്ലെങ്കിൽ എല്ലാ കഥയിലും കണ്ടുവന്നിട്ടുള്ള ആൾക്കാർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് മണിയല്ല അവർക്ക് വേണ്ടത്, കാരണം മണി അവരുടെ കയ്യിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ഒരു സൂപ്പർ പവറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകം ഭരിക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളും അവര് വിചാരിക്കുന്ന രീതിയിൽ ലോകത്ത് നടക്കുക എന്നുള്ള ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കൂടുതലും ഇങ്ങനത്തെ സീക്രട്ട് സൊസൈറ്റി വർക്ക് ചെയ്യണത് അല്ലേ?
അതെ. എന്താ വെച്ചാ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ കൂടുതൽ പണക്കാരാണ് മെമ്പേഴ്സ്. ഇവർക്കും നല്ലൊരു മെമ്പർഷിപ്പ് ഉണ്ട് ജോയിൻ ചെയ്യാൻ, പിന്നെ ആനുവലി നല്ലൊരു റിന്യൂ ചെയ്യാൻ ചാർജ് വരാറുണ്ട്. അപ്പോൾ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മീറ്റിങ്സൊക്കെ സീക്രട്ടായി വെക്കുന്നതെന്നുണ്ട്. ഈ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ മീറ്റിങ്ങൊക്കെ സീക്രട്ടായി വെക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു എക്സാമ്പിള്, പണ്ടൊക്കെ നമ്മൾ കുളിക്കാൻ കുളത്തിൽ പോയിരുന്നു, എല്ലാവരും കാണുമായിരുന്നു, ഇപ്പം നമ്മൾ ബാത്റൂം വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് കുളിക്കുന്നത്. അപ്പോൾ രണ്ടായാലും പർപ്പസ് അവിടെ നടക്കുന്നുണ്ട്, വേറൊരാളെ അറിയിക്കണമെന്നില്ല, കുളി രണ്ടും കുളി തന്നെയാണ്. അപ്പോൾ അവർ ഈ ഫ്രീമൈസൺസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചപ്പോൾ വയനാട് ഒരുപാട് ആൾക്കാർക്ക് കറണ്ട് എത്തിച്ചു കൊടുത്തു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് ഈ ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസ് ഒരുപാട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് പല വിധത്തിലുള്ള കൺസ്പിറസീസ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, എന്നാലും അവർ പറയുന്നത്, പക്ഷെ അവരങ്ങനെ പറയുള്ളൂ. അവരെന്തിനു നമ്മളെ അടുത്ത് സീക്രട്ട് പറയണം, ഞങ്ങൾ ഇങ്ങനെ കേരളത്തിനെ എത്ര മാത്രം മാറ്റിമറിക്കും എന്നുള്ള ഓർഡേഴ്സൊക്കെ എന്തിനു പറയണം, എന്തായാലും പറയില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങിയത് ഫ്രീമൈസൺസ് തുടങ്ങിയത് ഫറോഡ ടൈമില്,
ആ ടൈമില്
ഈ മെയ്സൺസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മെയ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാശ്ശേരി എന്നാണ്, കല്ലിൽ വർക്ക് ചെയ്യുന്ന ആള്. അപ്പൊ മെയ്സൺസിനെ ഇവര് ഈജിപ്തിലെ പിരമിഡ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിക്കാരുണ്ടായിരുന്നല്ലോ,
അടിമകൾ.
അപ്പൊ ഇവര് ഇത്രമാത്രം അവരെ ബ്രൂട്ടലായിട്ടുള്ള ഈ അടിമത്തം കാരണം അവരതിന്ന് എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെയ്സൺസ് എന്ന് പറയുന്ന ഈ ആൾക്കാർ ജൂതന്മാരാണെന്ന് പറയുന്നവരുണ്ട്. അവര് ഒരു എന്താ പറയുക, അവർ നല്ല യൂണിറ്റി ആയിരുന്നു, അവരല്ല ആ ഒരു സാഹോദര്യബന്ധം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൽ നിന്ന് എക്സ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ മെയ്സൺസ് പല റൂൾസും പല കോഡ്സും പല സയൻസൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ ഈ സ്ലേവറി സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങനെ എക്സ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവരെ പോയി ഈ ഫറോഡ ആൾക്കാർ പൊക്കിക്കൊടുന്ന് നന്നായിട്ട് ആക്രമിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ അന്ന് മുതലേ സയൻസും റിച്വൽസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അത് ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക, നല്ല ഉറപ്പുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഉറപ്പുള്ള സഹോദര്യബന്ധവും അവരൊരു മാതൃക ആവുന്ന രീതിയിലായിരുന്നു എന്നാണ് കുറേ ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു റിച്വൽസും സയൻസും അവർ പിന്നെ എന്താ ഫോളോ ചെയ്തിരുന്ന കുറേ ഗോഡ്സും ഇതിനങ്ങോട്ട് കോപ്പി എടുത്ത് വന്നതാണെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഫ്രീമെയ്സന്റെ ലോഗോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ജി ഉണ്ട്, ജി ആ ഒരു ഗോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതിലൊരു ഒറ്റക്കണ്ണുണ്ട്. അപ്പൊ ഇങ്ങനെ കൊറേ അതൊന്നും നമുക്ക് കറക്റ്റ് എലാബറേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്താ നമുക്ക് അറിയില്ല ഒരു കാര്യമായിട്ട്. ഇത് ഇതിന്റെ കറക്റ്റ് സീക്രട്ട് ആയിട്ടുള്ള ടീംസിനെ തന്നെ നോക്കേണ്ടി വരും. എന്തായാലും ഫ്രീമെയ്സൺ എന്നുള്ളത് എല്ലായിടത്തും ഉണ്ട്. ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. 130 സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചൂടെ.
അല്ല, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഡേ ഒരു വീഡിയോ കണ്ടു, ഒരു ഹിന്ദിക്കാരി പെൺകുട്ടിയാണ്, അവളൊരു യൂട്യൂബ് വീഡിയോ ആണ്. അതില് അവള് പറയണ്ട, അവളുടെ ഗ്രാൻഡ് മദർ അല്ല ഗ്രാൻഡ് ഫാദർ ഫ്രീമെയ്സൺ ആയിരുന്നു. പക്ഷെ ഗ്രാൻഡ് ഫാദർ, അപ്പൊ അവക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല, ഇങ്ങനെ ഇവളും നെറ്റ് കൂടെ അറിവുള്ളൂ. പക്ഷെ അവള് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് കുറെ ഈ മെഡലുകളും പതക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് ഫാദറിന് കിട്ടിയ കുറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഫ്രീമെയ്സൺസിലുള്ളതാണ്. പക്ഷെ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയിട്ടുണ്ട്. അപ്പൊ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദറിന്റെ അടുത്ത് പോയി സംസാരിക്കും, ബ്രദറിന് 90 ഏജ് ആയതിന്റെ വേറെ ബ്രദറിനെ കാണാൻ പറയും. അങ്ങനെ ഇവര് തമ്മിൽ തമ്മിൽ ബ്രദർ എന്നോ അങ്ങനെ എന്തോ ആണ് വിളിക്കാൻ
തോന്നുന്നത്.
കുടുംബം പോലെയാണ്. അപ്പൊ ഇവര് തമ്മിൽ തമ്മിൽ ബ്രദേഴ്സിനോ അങ്ങനെ എന്തായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്നിട്ട് ഈ പെണ്ണ് ആ ഈ ലേഡി അങ്ങനെ അതിന്റെ പിന്നാലെ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഫുള്ള് കണ്ടില്ല. പക്ഷെ അതാ പറയാം, ഇന്ത്യയിൽ അങ്ങനത്തെ ജെന്യൂൺ കേസസ് ഉണ്ട് ഞാൻ പറഞ്ഞത്. ജെന്യൂൺ ആയിട്ട് ഇങ്ങനെ ഫ്രീമെയ്സൺ ആയിട്ട് ഐഡന്റിഫൈ ഫ്രീമെയ്സൺ
ആയിട്ട്
ഒന്നാമത് എന്താ വെച്ചാൽ ഫ്രീമെയ്സൺ മെമ്പേഴ്സൊക്കെ പണ്ടത്തെ കാലത്താണെന്ന് വെച്ചാൽ ഈ രാജകുടുംബത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് റൂൾസ് അവിടെ ആവശ്യമില്ല, അവർക്ക് എന്തും ചെയ്യാം. പണ്ട് ഈ തിരുവിതാംകൂർ രാജ്യത്ത് അവിടെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കാർ ഉണ്ടെങ്കിലും കാറിലൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് നമ്പർ പ്ലേറ്റ് വേണ്ട, ശംഖിൻ്റെ ആ പിന്നെ ലോഗോ അല്ലേ, അത് മാത്രമായിരുന്നു അവർക്ക്. അത് ആ ഒരു കൺസെപ്റ്റ് വന്നത് എവിടുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുന്നാണ്. പിന്നെ ബ്രിട്ടീഷ് രാജകുടുംബം അവിടുത്തെ രാജകുടുംബത്തിന് ജസ്റ്റ് കിങ്ങിൻ്റെ ലോഗ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രൗണിൻ്റെ ആ ഒരു സംഭവം തന്നെ. അപ്പോൾ അവർ അത്രമാത്രം പവർഫുള്ളാണെന്നാണ് കാണിച്ചിരുന്നത് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ മെമ്പേഴ്സായി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈസിലി എല്ലാം അത്രയും വർഷത്തെ പ്ലാൻസും അവർ ബിൽഡ് ചെയ്ത് പോകുന്ന ന്യൂ വേൾഡ് ഓർഡർ എന്നാണെന്ന് അവിടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് റീസെറ്റ് നടന്നിട്ടുണ്ടാവും വേൾഡ് വാർ 2 ശേഷം. അതിൻ്റെ ഒരു റൂൾസിലൂടെ ആവും ചിലപ്പോൾ നമ്മളിപ്പം ജീവിക്കുന്നത്. ഇനി ഒരു അടുത്ത റീസെറ്റ് വരാൻ നിൽക്കുന്നത് എപ്പോഴാവും ഞാൻ വിശ്വസിക്കുന്ന ഒരു വേൾഡ് വാർ 3 ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറൻസി പവർഫുള്ളായി വരുമ്പോൾ ആ കറൻസി ഓൺ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ ഗവൺമെൻറ് ഓർ കൺട്രി അവർക്കാവും അടുത്തൊരു റീസെറ്റില് പവർ.
എനിക്ക് തോന്നുന്നു ടെക്നോളജി ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടിക്ടോക്കിനെ കുറിച്ച് സംസാരിച്ചില്ലേ, കാരണം ഇപ്പൊ ഇനി അങ്ങനെ ഒരു പവറായിട്ട് ഒരു രാജ്യം വരികയാണെന്നുണ്ടെങ്കിൽ തോന്നുന്നു ചൈന ആയിരിക്കും. കാരണം ചൈനയിൽ ഓൾറെഡി ചിപ്പിന്റെ കാര്യങ്ങളിലായാലും പിന്നെ ഇ വി കാര്യങ്ങളിലായാലും പിന്നെ ഇപ്പൊ ടിക്ടോക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല ഡാറ്റ എത്രത്തോളമാണ് ഓരോ എടുക്കണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചൈനക്ക് ഓൾറെഡി അങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ. ടെക്നോളജി ആര് നല്ല രീതിയിൽ എന്താണ് പറയുക യൂട്ടിലൈസ് ചെയ്യണ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കണ അവർക്കായിരിക്കും പവർ എന്ന് എനിക്ക് തോന്നുന്നു.
അല്ല, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ ലോകം ആര് ഭരിക്കും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആർക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് മെയിൻലി റഷ്യ, അതേപോലെ ചൈന, യു എസ് ഇങ്ങനെയൊക്കെയാണ്. അതിൽ തന്നെ റഷ്യയും ചൈനയും ഇറാനും ഇവർ ഓൾറെഡി ഒരു കമ്പൈൻഡ് പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി. അവർ തമ്മിലുള്ള ട്രേഡ്സ്, അതേപോലെ ഓയിൽ ഇപ്പോൾ ഇറാനൊക്കെ മേടിക്കുന്നത് റഷ്യൻ്റെ കയ്യിൽനിന്നാണ്. സൗദിൻ്റെ ഓയിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ ഓയിൽ പോലെയാണ്. കാരണം അവർ ഒരു ഒരേ ഇതിൽ ട്രേഡ്
ചെയ്യുന്നുണ്ട്.
ഇറാൻ മേടിച്ചിട്ട് പകരം ബാലിസ്റ്റിക് മിസൈൽസും കാര്യങ്ങളും അങ്ങനെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ട്രേഡ് നടക്കുന്നുണ്ട്. ചൈനയും റഷ്യയും തമ്മിൽ നല്ല ട്രേഡും കാര്യമാണ്. അവരിപ്പോൾ ഈ ഒരു മൂന്ന് കൺട്രീസും ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ തന്നെ ഈ ലോകത്ത് തന്നെ ഇപ്പോൾ നടക്കുന്നത് കൺട്രോൾ എടുക്കാനുള്ളൊരു ഫൈറ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. അതിലിപ്പോൾ ഈ ഇവിൻ്റെ കേസാണെങ്കിലും ടെക്നോളജി പരമായിട്ട് ചൈന അഡ്വാൻസ്ഡ് ആണ്. റഷ്യ ആണെങ്കിൽ മിസൈൽസ് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യത്തിൽ എന്താ അപ്പൊ അങ്ങനത്തെ കൺട്രീസ് നമ്മള് ക്ലബ് ചെയ്തൊരു പവർ വരുമ്പോ സ്വാഭാവികമായിട്ടും മനസ്സിലല്ലേ ആ ന്യൂ വേൾഡ് ഓർഡറിൽ ആ ഒരു പവർ എടുക്കും എന്നുള്ളതിന്റെ ഒരു ഇതാണ്.
ഇപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ബിൽഡബർ ഗ്രൂപ്പ്, ഇവർക്ക് എല്ലാ വർഷവും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും എന്ന് വെച്ചാൽ അൾട്രാ സീക്രട്ട് മീറ്റിംഗ് ആണ് ഈ ബിൽഡബർ ഗ്രൂപ്പിന്റെ. അപ്പോ അത് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ്സും പ്രൈം മിനിസ്റ്റേഴ്സും വലിയ കമ്പനീസിന്റെ സിഇഒസും എല്ലാം കൂടി കൂടിയിട്ട് അൾട്രാ സീക്രട്ട് ആയിട്ട് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിറ്റ്സ് ഉണ്ടാവില്ല, പ്രസ് റിലീസസ് ഉണ്ടാവില്ല, ഇന്റർവ്യൂസ് ഉണ്ടാവില്ല, അത്രക്കും സീക്രട്ട് ആയി നടക്കുന്ന ഒരു സംഭവമാണ്.
ലൊക്കേഷൻ പറയോ?
ലൊക്കേഷൻ ആദ്യത്തെ മീറ്റിംഗ് നടന്നിരുന്നത് നെതർലാൻഡ്സിലായിരുന്നു, ബിൽഡബർഗ് ഹോട്ടലിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നടന്നത് ഓസ്ട്രിയ. പക്ഷെ അതിന്റെ ആൾക്കാരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രക്കും അൾട്രാ സീക്രട്ട് ആയതുകൊണ്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട് ഇവരെ ന്യൂ വേൾഡ് ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു
ലാസ്റ്റ് മീറ്റിംഗ് എന്താ നടന്നതെന്നൊന്നും ആർക്കും അറിയില്ല.
ലാസ്റ്റ് വൺ ഇയറിന്റെ ഉള്ളിൽ ഒരു മീറ്റിംഗ്
നടന്നിട്ടുണ്ട്.
കോവിഡിന് ശേഷം ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അതിൽ ഈ നമ്മുടെ ഫൈസർ ഇതിന്റെ ഒക്കെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ഈ എന്താ കോവിഡ് വാക്സിൻസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസിന്റെ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്.
റോസ്ചൈൽഡ്
ഫാമിലി. പക്ഷെ ഇവരുടെ ഡാറ്റ കിട്ടും, ഡാറ്റ കിട്ടും എന്ന് പറഞ്ഞാൽ ആരെ വന്നത് ആരെ സംസാരിച്ചൊന്നും കിട്ടൂല. പക്ഷെ അവരെന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ അതിന്റെ ചില ഡാറ്റ ഇവർക്ക്
വെബ്സൈറ്റ്
ഇല്ല. പക്ഷെ ഇതിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ അവിടെ നടന്നതിന്റെ ചെറിയൊരു കൺക്ലൂഷൻ പോലെ ചില ഡാറ്റസ് ഒക്കെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്.
അത് പക്ഷെ ശരിയായി എത്രത്തോളം ശരിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്
പ്രശ്നം ആ മീറ്റിംഗ് നടക്കുന്ന ടൈമിൽ എത്രയോ കിലോമീറ്റേഴ്സ് അപ്പുറത്ത് തന്നെ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും കടക്കാൻ പറ്റൂല. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന വേൾഡ് ഇവന്റ്സിലൊക്കെ ഇവർക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
അല്ല, ഇത് ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു ഇവന്റ് തന്നെയാണ്. കാരണം ഞാൻ ആലോചിച്ചു, വേൾഡിൽ തന്നെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള 100-150 വരുന്ന ഇത്രയും പവർഫുൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ തന്നെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ബ്രീച്ച് ആയാൽ തന്നെ ഇറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്.
ആ തന്നെ. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇപ്പൊ ഇവര് ഇങ്ങനെ വന്നിറങ്ങാണിച്ചെങ്കിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ പല കൺട്രീസൊന്നും ആണല്ലോ വരിക.
ഇത് ഇവര് കവർ ചെയ്യാനുണ്ടല്ലോ, മാക്സിമം നോക്കും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞതിനെ. മൂപ്പര് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ടൈമിൽ ഇതിനെ പറ്റിയിട്ട് തീസിസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ബിൽഡബർ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ളൊരു തീസിസ്. അപ്പൊ പ്രൊഫസറിന്റെ അടുത്ത് ഇത് സബ്മിറ്റ് ചെയ്തപ്പോ പ്രൊഫസർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പാസ്സാക്കി തരാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയാലോ.
ഒന്നും ചെയ്യാതെ അത് പ്രോജക്ട് സബ്മിറ്റ് ചെയ്തില്ല, സെമിനാർ ഒന്നും ഉണ്ടായില്ല,
ഒന്നും ഉണ്ടായില്ല.
അതന്നെ. അപ്പൊ ഞാനേ ഞാൻ അങ്ങനെ അന്വേഷിക്കും. ഇപ്പൊ ഇവര് ഇപ്പൊ ഒരു കൺട്രിയിൽ ഇങ്ങനെ ഒരു കൺസ്പിറസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ വന്നിറങ്ങുമ്പോ എയർപോർട്ടിൽ ഒരു ഒരു ജസ്റ്റ് ഒരു ഇമിഗ്രേഷനിൽ എടുക്കുന്ന ആൾക്കാരെ ആരെങ്കിലും അറിയണ്ടല്ലോ ജസ്റ്റ്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോ നമ്മളെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ഡെൻവർ, അതിന്റെ അയച്ച് കേട്ടിട്ടുണ്ടോ ആ കൺസ്പിറസി?
എന്താണ്
ആ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ താഴെ ഒരു പിന്നെന്താ പറയാ എയർപോർട്ടിന്റെ താഴെ സീക്രട്ട് ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്താ പറയുക, ഈ ഡെൻവർ, ഞാൻ പറയാം, ഈ ഡെൻവർ എയർപോർട്ട് പണിത് തീരാൻ തന്നെ അത് പറഞ്ഞതിനെക്കാട്ടിലും എത്രയോ ഡബിൾ ടൈം എടുത്തു. അതായത് ഒരു 5 വർഷത്തിൽ എന്തോ പ്ലാൻ ചെയ്തത് 10 വർഷത്തോളം എടുത്തു അത് ഉണ്ടാക്കി വരാൻ. അപ്പോൾ അത് ഉണ്ടാ, അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂ നടക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഇത്, കാരണം ഇത്രയും, അതുപോലെ തന്നെ മണി, ഒരു 5 വർഷം കൂടെ ഉണ്ടാക്കുന്ന സാധനം 10 വർഷം ഉണ്ടാക്കാൻ, അത്രയും വർക്ക് ഫോഴ്സും മണിയും കാര്യങ്ങളും എത്രയോ ഡബിളിൻ്റെ ഡബിൾ, എത്ര ബില്യൺ ഡോളേഴ്സ് എക്സ്ട്രാ വന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് വന്നപ്പോൾ ഈ പ്രസ്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര സമയം എടുത്തത്. അപ്പോൾ അവിടുത്തെ ഇത് കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്ത എംപ്ലോയീസ് പറയുന്നുണ്ട് ഇതിൻ്റെ അടിക്ക് ഈ എത്രയോ ഏക്കറാണ് വലിയ സംഭവമാണത്, ഇതിൽ 5 നില ബിൽഡിംഗ് ഇതിൻ്റെ അടിക്ക് എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവർ എയർപോർട്ടുമായി ബന്ധമില്ലാത്ത കുറേ എന്താ, എയർപോർട്ടിന് വേണ്ടാത്ത കുറേ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ എക്സ്ട്രാ ഈ ലാൻഡ് ചെയ്യാൻ, അതായത് ഈ ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി എത്ര ലൈൻസ് ആണോ, അതും മൾട്ടി ഡയറക്ഷണൽ സൈഡ് കൂടെ ലൈൻസ്, അങ്ങനെ പല പല ഒരു നോർമലി ഒരു എയർപോർട്ടിന് എന്തൊക്കെ വേണോ അതിനെക്കാട്ടിലും കൂടുതൽ ഫെസിലിറ്റീസ് ഇതിനുണ്ടാക്കിയിട്ടാണ് ഇവരോട് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം കാലതാമസം ഇത്രയും പൈസ ഇതിന് വന്നതെന്ന് പറഞ്ഞത്. പക്ഷേ എന്നിട്ട് ഇത്രയും വലിയൊരു എയർപോർട്ട്, ലോകത്തിലെ 2nd എയർപോർട്ട്, പക്ഷേ അവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വളരെ ലോകത്തിലെ ഏറ്റവും 20-ാമത്തെ ട്രാഫിക്കുള്ള എന്താ എയർപോർട്ട് എന്തുവാണത്,
കിംഫാദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് ദമാമിൽ, അതാണ് ഏറ്റവും ഫസ്റ്റ്.
അതിന്റെ പിന്നിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ വന്ന് ഫ്ലൈറ്റുകൾ ഇറങ്ങാനും ഇങ്ങനെ എന്താ വേറെ കുറേ ന്യൂ വേൾഡ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാർക്കുള്ള ഇതും ഒക്കെ വെച്ചിട്ടാണെന്ന് പറയുന്നത്.
ഒന്നാമത് വേറെ ഒന്ന് പറയുന്നത്, 1995 ഇതിന്റെ പണി കഴിഞ്ഞ് ആ ടൈമിൽ 2 ബില്യൺ ഡോളേഴ്സ് ആയി. അത് അത്ര, അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര വരില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അതിലേറെ കൂടി എന്നാ പറഞ്ഞ പൈസ. അപ്പോൾ അതൊരു എന്താണ് അതിന് റീസൺ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കാരണങ്ങൾ, മനസ്സിലായോ?
അല്ലാണ്ട് കൂട്ടുകാരനെ ഏത് യൂണിവേഴ്സിറ്റി, നാട്ടിലാണോ?
സ്പെയിനിലെ യൂണിവേഴ്സിറ്റിയാണ്.
ശരി,
സ്പെയിനിലെ യൂണിവേഴ്സിറ്റിയിലെ
അതിൻ്റെ ഇതാണ് വരുന്നത്. 140 കിലോമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ മൊത്തം ഏരിയ വരുന്നത്. അതായത് 34,000 ഏക്കർ, 34,000 ഏക്കർ ഫോട്ടോസ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അതിലുണ്ട് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്.
ഈ ന്യൂ വേൾഡ് ഓർഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇതിൻ്റെ ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട് നമ്മളെ മുമ്പിൽ, ഇലുമിനാത്തി ഉണ്ട്, ഫ്രീ മേസൺസ് ഉണ്ട്, പിന്നെ റോഷെയിൽ ഫാമിലി ഉണ്ട്,
ബ്ലാക്ക് റോക്ക്
നമുക്കൊരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറയാം,
പക്ഷെ അവർ ഇത്രക്കും എക്കോണമീസിന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. സോ ഇൻ ദി എൻഡ്
അത് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ബിറ്റ്കോയിനും അവരാണ് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന, അങ്ങോട്ട് എത്തിയ കാര്യങ്ങള്. പിന്നെ ഇത് ഹൗസിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവര് വീടുകളൊക്കെ മേടിച്ചു ഒരുപാട് ഈ ലാസ്റ്റ് റിസഷൻ ടൈമിൽ. പിന്നെ ഉക്രൈനിൽ ഒരുപാട് അവർക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഇത് ഇത് സംഭവം എന്താ വെച്ചിട്ടാ, നമുക്ക് അറിയാത്ത, ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയാണ്, നമ്മളെ മുമ്പിൽ ഈ ഇലുമിനാത്തി, ഫ്രീമേസൺസ് ഇങ്ങനത്തെ കുറേ പേരുകൾ ഇട്ട് തന്നിട്ട് ഇതിൽ ശരിക്കും ഒരാൾക്കും പേരറിയാത്ത ഒരു ഗ്രൂപ്പ് എന്തായാലും ഇതിൻ്റെ മുമ്പ് ബാക്കിലുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു അറിവ് ഒരാൾക്കും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനൊരു പേരൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ ഗ്യാദർ ചെയ്യുന്നുണ്ടാവും.
ഈ പറഞ്ഞ മീറ്റിംഗ് ഉണ്ടായിരുന്നു
ബിൽഡൻബർഗ്,
ബിൽഡൻബർഗ് മീറ്റിംഗ്, അതിൽ ലാസ്റ്റ് മീറ്റിംഗിൽ ഇയാൾ വന്നിട്ടുണ്ട്, ഗലൻസ്കി വന്നിട്ടുണ്ട്, ഉക്രൈൻ്റെ പ്രസിഡന്റ്, ഞങ്ങൾ ഉക്രൈൻ്റെ കാര്യമാണ് ഓർമ്മയാണ്.
അതന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ മീറ്റ് ചെയ്യുന്ന ലോകത്ത് വാറ് നിൽക്കരുത്. അജണ്ടകൾ, അവർക്ക് അജണ്ടകൾ ഉണ്ടാവും, ഇന്ന വർഷം ഇന്നത് നടക്കണം,
ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റിന് അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ടാവുന്നില്ലേ.
അതെ അതെ. അപ്പോൾ അങ്ങനെയും ഒരു കാര്യമുണ്ട്. പിന്നെ
പക്ഷെ എനിക്കതല്ല മനസ്സിലായി, ഏത് ഇപ്പം നമ്മൾ ലോകത്തിനടുത്ത് എന്ത് കാര്യത്തിനും കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ, എന്ത് കാര്യത്തിലും മനുഷ്യന്മാരാണോ രണ്ട് സൈഡ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഈ സീക്രട്ട് സൊസൈറ്റീസിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ മാതിരി നമ്മളീ പറഞ്ഞ ബിൽഡൻബർ ഗ്രൂപ്പ് ഇതിൽ ലോകത്തെ ഏറ്റവും എന്താ ഇൻഫ്ലുവൻഷ്യലായ 150 ആൾക്കാർ വന്നു, പക്ഷെ അവിടെ ഒരടിയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും.
ഫ്രീമേസൺസ്
എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയൂല, എന്തൊക്കെ സംഭവിച്ചാലും ലോകത്തെ ആൾക്ക് മനുഷ്യന്മാരാണോ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയില്ല, അവിടെ വിഭജനം ഉണ്ടാവും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പേരിൽ.
പക്ഷെ എന്തെങ്കിലും ഒരാൾ ഡിസഗ്രി ചെയ്യണ ശേഷം ലൈഫ് ത്രെട്ടനിങ് പരിപാടിയൊക്കെ നടക്കുന്നതിലൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഫ്രീമേസൺസിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ദൈവത്തിന് വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്.
അപ്പോൾ അവർ തമ്മിൽ
കോൺഫ്ലിക്ട്, അവർ തമ്മിൽ ഇതായതുണ്ട്, പിരിഞ്ഞവരുണ്ട്. പിന്നെ ഫീമെയിൽസിന് അപ്രൂവ്, അതിലോട്ട് മെമ്പർഷിപ്പ് കൊടുക്കാത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഫ്രീമേസൺ മെമ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഒരുപാട് കിട്ടും, പക്ഷെ അവർ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയില്ല, അതാ പ്രശ്നം. അവരെ കോഡ്സ് എന്തൊക്കെയാണ്, റിച്വൽസ് എന്തൊക്കെയാണ്, അവരെ മാസ്റ്റർ കാര്യമായിട്ട് എന്തൊക്കെയാ
ഇതിന്റെയൊക്കെ പിന്നിൽ എനിക്ക് തോന്നാൻ തരോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളത് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്കറിയാം അത് മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുന്ന ഒരുപാട് അങ്ങനെ ആയിരിക്കാം കൂടുതൽ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ റിച്വൽസും വരെ ഒന്നും പുറത്തു വരാത്തത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോ രാഷ്ട്രീയത്തിലാണ് അല്ലെങ്കിൽ രാജഭരണ സോറി എന്തായിക്കോട്ടെ, അപ്പോ അത് ആ സീക്രട്ട് സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ എന്തെങ്കിലും നമ്മളൊരു കാര്യം സൊസൈറ്റി മറച്ച് അവർക്ക് അറിയാം പക്ഷെ മറച്ചു വെക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ പിന്നെ ആ ഒരു റൂൾസും റിച്വൽസും എല്ലാം ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പൊ ഇതിലുള്ള ഒരു ലീഡർ ഉണ്ടെന്നെങ്കിൽ ആ ലീഡർ ആയിരിക്കും ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇവരുടെ പല കാര്യങ്ങളും പബ്ലിക്കിന് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ലീഡർക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഈ മെയിൻ ബോർഡ് മെമ്പേഴ്സോ എന്താ സോ കോൾഡ് ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവർക്ക് അറിയണ്ടാവും. ഇലുമിനാറ്റി ആയിക്കോട്ടെ, ഫ്രീ മെഷൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും. അപ്പോൾ അത് പുറത്തു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും ആ റിച്വൽസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് ഇല്ല എന്നല്ല, ബട്ട് ഇതിന് പുറത്ത് വരാതിരിക്കാനുള്ള റീസൺ ഇങ്ങനത്തതായിരിക്കാം.
ആ ഇവർക്ക് തന്നെ പല പദവികളുണ്ട്. ഇപ്പം ഏറ്റവും താഴത്ത് നിൽക്കുന്ന നോർമൽ മെമ്പേഴ്സ്, പിന്നെ അവർക്കൊരു മാസ്റ്റർ, പിന്നെ ആ മാസ്റ്ററിന് വേറെ മാസ്റ്റർ, അങ്ങനെ 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 പദവി മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എൻഡിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടാവും, അവരാവും തീരുമാനിക്കുക എന്താവണം എങ്ങനെ ആവണം എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് ആലോചിക്കുക, ആയിരം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഫ്രീ മേസൺ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ലേ?
ഇത് ഗൂഗിളിലൊക്കെ ഫ്രീ മേസൺ അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ ഒഡിറ്ററിലൊക്കെ അടിച്ചു കൊടുത്താൽ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. പലതും പല രീതിയിലാണ് പറഞ്ഞു പോകുന്നത്, പല ആൾക്കാരും പല രീതിയിലാണ് അതിനെ എന്താ ജേണൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യുഎസ് തന്നെ ഒരു അടിച്ചു കൊടുത്താൽ പല ഡീറ്റെയിൽസ് കിട്ടും ഈ ഫ്രീ മേസൺസിനെ പറ്റിയൊക്കെ.
പക്ഷെ ഞാൻ പണ്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ യു എസിലുള്ള യു കെയിലുള്ള ആൾക്കാരൊക്കെ കാര്യം കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ മലയാള കേരളത്തിൽ എത്രത്തോനെ ആൾക്കാരും അതും ഈ രാജാവൊക്കെ ഇതിൻ്റെ ഒരു മെമ്പറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി. അത് മാത്രമല്ല, പുള്ളിക്കാരൻ ആ ഇൻ്റർവ്യൂവിൽ അവരെ ആ ഒരു ഇപ്പം എന്താ പറയുക, ഒരു പള്ളിയിലച്ഛൻ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഉസ്താദൊക്കെ ഇടുന്ന പോലെ ഒരു ക്ലോത്ത് ആണ്, അല്ല അവരൊരു
ക്ലോത്താണ്
ടൈപ്പ് അയിമ കുറെ ഇതൊക്കെ ഉണ്ട്, എന്താ പറയാ, വൈറ്റ് ആണ് പുള്ളിക്കാരായിട്ടുള്ള. പിന്നെ അതിൽ കുറെ ഷോള് കാര്യങ്ങൾ
പാവാടയൊക്കെ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആണത്.
അതെ അതെ. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് എപ്പോഴുള്ള അംഗങ്ങളും ചിലപ്പോൾ അതിന് മെമ്പർ ആവാം, ആവും, എന്തായാലും ആവും. അവരാണ് അതിന് അന്ന് കേരളത്തിൽ പിന്നെ ആ മാസ്റ്റർ പറയുന്നുണ്ട് ഈ രാജാവാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവർ അവിടെ ഒരു ലോഡ്ജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 ലോഡ്ജ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്ന് പറയാൻ ചെയ്യും, എന്തായാലും ബാക്കി സംസ്ഥാനങ്ങളിലും കൊച്ചിയിലും തെക്കിലാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ പറയുന്നത്. പിന്നെ ഈ മാർത്താണ്ഡ വർമ്മരാജാവ് ചെയ്തൊരു കാര്യം ഞാൻ റീസെൻ്റ് വായിച്ചു. പുള്ളിക്കാരൻ, പുള്ളിക്കാരൻ്റെ അടുത്തൊരു ബെൻസ് ഉണ്ടായിരുന്നു, മെർസിഡീസ് ബെൻസ്, ഒരു 55 മോഡല്, 400,000 കിലോമീറ്റേഴ്സ് എങ്ങാനും ഓടിയ. അത് മെർസിഡീസ് എങ്ങാനും ഗിഫ്റ്റായിട്ട് കൊടുത്തതുകൊണ്ട്, അപ്പോൾ അത് പുള്ളിക്കാരൻ മരിക്കുന്നതിൻ്റെ മുമ്പേ യൂസഫ് അലി കൊടുത്ത് ഫ്രീ ആയിട്ട്, അതായത് സമ്മാനമായിട്ട്. അത് ഒരു യുണീക്ക് വെഹിക്കിളാണ്, 400,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ CAN 45 അങ്ങനെ എന്തോ ആണ് അതിൻ്റെ നമ്പർ. ആ എന്താണ് ആ കൊട്ടാരത്തിൻ്റെ പേരില്ലേ, കവടിയാറോ, നമ്മളെ ഇവരെ ഈ രാജകുടുംബത്തിൻ്റെ കൊട്ടാരം, അവിടെ കുറേ പഴയ അംബാസഡറും കാര്യങ്ങളും അവരെ കളക്ഷൻസൊക്കെ വേറെ ഉണ്ട്. അതേപോലെ നമ്മളെ രവിവർമ്മയുടെ പെയിൻറ്റിങ് അതിപ്പോഴും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഐ മീൻ അവരെ കുടുംബമായിട്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കളക്ഷൻസ് അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട്. യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള. അപ്പോൾ അവർ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു രാജകുടുംബത്തിൽ ഇപ്പോഴുള്ള ഒരു അംഗം പറയുന്നുണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, ഭയങ്കര റിസ്ക്കാണ്. ഈ രവിവർമ്മയുടെ ഒക്കെ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ക്ലീനിങ്ങും ഒക്കെ അവർക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഇത്ര വർഷങ്ങളായിട്ടുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് അല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരങ്ങനെ പറയുന്നുണ്ട് ആ ഒരു കേരളത്തിലെ ഫസ്റ്റ് ആയിട്ട് വന്ന എലവേറ്റർ ഇതൊക്കെ ആ വീടിൻ്റെ ഉള്ളിലെ ലിഫ്റ്റ് കണ്ടിട്ടില്ലേ. ആ അവരിപ്പോഴും ആ ലോകമൊക്കെ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, പക്ഷെ പണ്ടും കേരളത്തിൽ ലക്ഷറി ലൈഫ് ആ ലക്ഷറി ലൈഫ് രീതിയിൽ തന്നെ ജീവിച്ച ആൾക്കാരുണ്ട്. അല്ലേ, അന്നും ലക്ഷറി വെഹിക്കിൾസും ലക്ഷറി കാര്യങ്ങളൊക്കെ കിട്ടുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതിനിഷ്ടപ്പെടുന്ന ആൾക്കാർ അന്നും ഇന്നും ഉണ്ട് ഒരേപോലെ. പിന്നെ വേറെ പാരിസ ഈ ഇതിൻ്റെ കാര്യം തന്നെ പറയാൻ ചെയ്യും സീക്രട്ട്. ഈ ജേക്കബ് റോഷെയ്ഡ് അല്ലേ ഇപ്പുറത്ത് മരിച്ചേ, ചിലപ്പോ ഞാൻ വിചാരിക്കും ഇവരൊക്കെ ശരിക്കും മരിക്കുന്നുണ്ടോ, അതോ മരിച്ചതായിട്ട് അഭിനയിക്കാണോ, ജസ്റ്റ് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ട് ബാക്കിൽ എന്തെങ്കിലും ചെയ്യാൻ.
മൈക്കിൾ ജാക്സന്റെ ഒരു കോൺസ്പിറസി വന്നിട്ടില്ലായിരുന്നോ,
ചെറുപ്പകാലത്ത് ഒരു ഫ്രണ്ട് ഉണ്ട് ഈ മൈക്കിൾ ജാക്സന്റെ, അപ്പൊ ഫ്രണ്ട് മൂപ്പരൊപ്പം പലപ്പോഴും പല മീഡിയയിലും വന്നിട്ടുള്ള ആളാണ്. അപ്പോ ഇപ്പോ ആ ഫ്രണ്ട് മൈക്കിൾ ജാക്സൺ ആ ഫ്രണ്ടിന്റെ ഫേസ് എടുത്തിട്ട് എന്താ ഇപ്പൊ അങ്ങനെ നടക്കുന്നതാണ്, ആ ഫ്രണ്ട് ശരിക്കും മൈക്കിൾ ജാക്സൺ ആണെന്ന് പറഞ്ഞ്
അതിന്റെ അയാളെ കൊണ്ട് ഒരു ഇന്റർവ്യൂല് സംസാരിക്കുന്ന ടൈമിലുണ്ട് മൈക്കിൾ ജാക്സന്റെ അതേ ശബ്ദം.
എന്താ പേര്? ഡേവ്.
ഡേവ് അങ്ങനത്തെ എന്തോ പേരാണ് പുള്ളിക്കാരൻ. എന്തോ ചെറുപ്പത്തിൽ എന്തോ ഫയർ ആക്സിഡന്റ് എന്തോണ്ടായപ്പോ മുഖമൊക്കെ ആകെ ഡിസ്ഫിഗേർഡ് ആയി. അപ്പൊ മൈക്കിൾ ജാക്സൺ ഇപ്പൊ അയാളെ പോലെ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറി ഇറങ്ങിയിരുന്നു.
ആ ഈ ഇത് കൊറേ വരുന്നുണ്ട്. എന്താ വെച്ചാ മൈക്കിൾ ജാക്സന്റെ ഒരു മോളുണ്ടല്ലോ, അവരുടെ ബർത്ത്ഡേക്ക് ഒരു ബോട്ടില് മൈക്കിൾ ജാക്സനെ പോലെ ഒരാൾ ഇരിക്കുന്നതൊക്കെ ഉണ്ട്. കൊറേ ലോങ് എടുത്തൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്.
കൊറേ സെറ്റപ്പ് ഉണ്ട്. കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്, ഒരു സെൽഫി എടുത്തിട്ട് മൈക്കിൾ ജാക്സൺ ആണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട്.
അതുപോലെ ടൂപാക്ക് അല്ലേ മറ്റേ റാപ്പർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ മരിച്ചിട്ടില്ലേ, പുള്ളിക്കാരന്റെ ഫോട്ടോ എടുത്തൊക്കെ ഉണ്ടായിരുന്നു. കൊറേ സംഭവങ്ങൾ അങ്ങനെ. ഈ മൈക്കിൾ ജാക്സന്റെ കൺസ്പിറസി കൊറേ ഉണ്ട്, പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നേ. അങ്ങനെ മൈക്കിൾ ജാക്സന്റെ ലാസ്റ്റ് ഫോൺ കോളിനെ പറ്റി നമ്മൾ സംസാരിച്ചില്ലേ. ഇവരൊക്കെ അല്ലേ ഈ ഇപ്പോ എന്തോ ഒരു ബോഹിമാൻ ഗ്രേവോ അങ്ങനെ എന്തോ ഒന്നില്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളോ?
ബോഹിമാൻ ഗ്രേവോ
ആ അതന്നെ. അത് എന്താ പറയാ, അവിടെ ഈ പല റിച്വൽസും നടക്കുന്നതാണ്. ഇപ്പൊ റീസെന്റ് റയാൻ ഗ്രാസിയ പറഞ്ഞൊരു ഒരു ബോക്സർ ഉണ്ട് യുഎസില്, നല്ല പോപ്പുലർ ബോക്സറാണ്. പുള്ളിക്കാരനെ കിഡ്നാപ്പ് ചെയ്തു കഴിഞ്ഞ മാസം. അങ്ങനെ പുള്ളിക്കാരനെ ഈ ഗ്രേവിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ വെച്ചിട്ട് ഈ ചെറിയ കുട്ടികളെ പിന്നെ റേപ്പ് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെ ഇതിൻ്റെ മെമ്പേഴ്സും ഇങ്ങനത്തെ ഒരു എലൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഇതൊക്കെ പറയാം, ഇതിൻ്റെ അടുത്ത് പ്രൂഫ് ഉണ്ട്, പക്ഷെ പ്രൂഫൊന്നും ഇവർ കാണിക്കുന്നില്ല. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സീക്രട്ട് സൊസൈറ്റിനെ എക്സ്പോസ് ചെയ്യുന്ന ആൾക്കാർ, അവരെന്നാ പറയാ, ആരെന്ന് പറയില്ല.
ഇപ്പൊ മൈക്കിൾ ജാക്സൺ തന്നെ മരിക്കണ ഒരാഴ്ച മുന്നേറ്റ ഒരു സ്പീച്ചിൽ പറഞ്ഞു, ഐ എം ടയർഡ് ഓഫ് ദി സിസ്റ്റം. അപ്പോ അയാളെ പിന്നിൽ ഇങ്ങനത്തെ ഏതൊക്കെ സൊസൈറ്റീസ് ഉണ്ടായിരുന്നു, ഇല്യൂമിനാറ്റി ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മൈക്കിൾ ജാക്സൺ ഈ താരപദവിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും എന്നൊക്കെ.
അതെ അതെ. അപ്പോ ഏതായാലും ഇപ്പോ കുറേ ആൾക്കാരങ്ങനെ അലക്സ് ജോൺസ് പറയും, ആൻഡ്രൂ റൈറ്റ് പറയും, ഇവരങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ
കാനിയ വെസ്റ്റ് എന്തോ പറഞ്ഞില്ലേ?
ആ കാനിയ വെസ്റ്റ് പിന്നെ കറക്റ്റ് ജൂയിഷ് പീപ്പിളെ നല്ലതായിട്ട് അറ്റാക്ക് ചെയ്യും കാനിയ വെസ്റ്റ്. അപ്പോൾ അവരാണ് നമ്മളെ സയനിസ്റ്റ് ആളാണ് നമ്മളെ സ്കൂൾസ് ഓൺ ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്നത്.
അതിന് അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് എല്ലാം നഷ്ടപ്പെടും. ഇപ്പൊ മിയ ഖലീഫനെ ഒരുപാട് കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തോ പലസ്തീനിയൻ പോസ്റ്റ് ഇട്ടതാണ്, ഒറ്റടിക്ക് എല്ലാം പോയി.
കൊറേ പേർക്ക്
പോയിട്ടുണ്ട്, എത്ര മില്യൺ ഡോളേഴ്സ് വർത്ത് ഓഫ് ഡീൽ.
അതിന് കൊറേ ആൾക്കാർക്ക് ഈ പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഉണ്ട്. അഡിഡാസും ഈസിയുള്ള കോൺട്രാക്ട് പോയി. അപ്പൊ ഇപ്പൊ എന്നിട്ട് അഡിഡാസ് കാനിയ വെസ്റ്റിന്റെ ഡിസൈനുള്ള പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊറേ ഉണ്ട്. എന്താ വെച്ചാൽ ഇവരെ കൺട്രോളിലുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ബാൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺട്രാക്ട് നശിപ്പിക്കാൻ പറ്റും. കാനിയ വെസ്റ്റ് ആണ് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഹോളിവുഡിലോ NBAയിലോ ഒരു കോൺട്രാക്ട് ചെയ്യാന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ബാക്കിലൊരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളുണ്ടാവും, അയാൾ ഏതും കുറച്ച് കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ
പറയുന്നുണ്ട്,
പറയുന്നുണ്ടാവും. അതേപോലെ ഈ കൺസേർട്ടൊക്കെ നടത്തുമല്ലോ ഈ റാപ്പേഴ്സും ഇവരൊക്കെ, അവർക്ക് സ്റ്റേജ് കൊടുക്കുമ്പോൾ ആ സ്റ്റേജ് പെർഫോമൻസ് ഈ സ്റ്റേജിൻ്റെ ഓണേഴ്സിന് കുറേ കോൺട്രാക്ട് ഉണ്ടാവും അതിൽ. അങ്ങനെ കുറേ കോൺട്രാക്ട്സിൽ കുറേ ഇങ്ങനത്തെ തിയറീസ് പറയുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു സെലിബ്രിറ്റി അല്ല, ഈ മൂവീസിലൊക്കെ വന്നൊരു സ്റ്റാറാണ്, പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അവരെ അവരെന്നാണല്ലോ പറയുക, ഇവര് അവരെ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവര് നമ്മളെ കൊണ്ട് ഓറഞ്ച് ജ്യൂസ് കുടിപ്പിക്കും, അല്ല എന്താണ് എന്ത് ജ്യൂസ് ആണ് എന്തോ ഒരു ഡ്രിങ്ക് കുടിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് അവര് പറയുന്നത് ബ്ലഡിനെ കുറിച്ചുള്ളതാണ്,
ആ
ബ്ലഡ് കുടിക്കണം എന്നുള്ളതിൽ. ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ കുറേ ഉണ്ട്.
മറ്റേ ലൂസിഫർ വേർഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഒരുപാട്. മറ്റേ കേരളത്തിന്റെ സംഭവം
അത് ഞാൻ കൂടുതലായിട്ട് നോക്കണം. കേരളത്തിൽ
ടെമ്പിൾ ഉണ്ടോ,
ടെമ്പിൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ആക്കണ കാര്യം. ഉണ്ടോ ഉണ്ടോന്നും പറയുന്നവരുണ്ട്, ഇല്ലാന്നും പറയുന്നവരുണ്ട്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊന്ന് ശരിക്കും നോക്കിട്ട് വേണം ടെമ്പിളിന്റെ കാര്യത്തില്.
ഇപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ നമ്മളെ ഗ്രൂപ്പ് ഈയാണ് നമ്മളെ ഗ്രൂപ്പിലിട്ട് ഒരു കമന്റില് ഒരു കുട്ടി കർട്ടന്റെ ബാക്കിൽ നിന്ന് വലിച്ചോണ്ട് പോണേ.
പക്ഷെ ഫേക്ക് ആ തോന്നുന്നത്, ഞാൻ അതിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ആ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടുള്ളൂ.
അതായത് ഒരു കുട്ടി ഈ കർട്ടന്റെ ബാക്കിൽ നിന്ന് സർക്കസിൽ എന്തോ പോലത്തെ സെറ്റപ്പിലാണ്
കേരളത്തിൽ ആ കുട്ടി ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടേ ഇരിക്കുന്നത്, പെട്ടെന്ന് ഒരു സാധനം വന്നിട്ട് വലിച്ചോണ്ട്.
കേരളത്തിലാണ് ആ വീഡിയോ ഒന്നും സോഴ്സ് ഇല്ല അല്ലല്ലോ,
ഒന്നുമില്ല.
പക്ഷെ കൊറേ ആൾക്കാര് നമ്മള് മലയാളീസ് പോലും അല്ലാത്ത ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് ദിസ് ഇസ് ഇൻ കേരള, ഈ കുട്ടീനെ അങ്ങനെ എന്താ ഒരു സ്റ്റേജ് പെർഫോമൻസിന്റെ ഇടയിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന കണ്ടു. പിന്നെ നാലു ദിവസം കഴിഞ്ഞപ്പോ
കണ്ടു
ഇത് സെയിം കണ്ടന്റ് ഒരേ കൊറേ അക്കൗണ്ട് സെയിം സാധനം ഇങ്ങനെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട പോലെ തന്നെ എനിക്ക് തോന്നി. അല്ല കേരള എന്നില്ല ഒരു ഇതിനെ ഒരു എന്താ മുദ്ര കുത്താൻ വേണ്ടിട്ട്. പക്ഷെ അതിൽ വേറെയും കുറെ കമന്റ്സുകളുണ്ട്, പക്ഷെ കൂടുതലും ഈ കമന്റാണ് കണ്ടത്. സെയിം സാധനം കോപ്പി പേസ്റ്റ് അടിച്ച പോലെ ഒരുപാട് അക്കൗണ്ട്, ഒന്നും നമ്മളെ മലയാളീസിന്റെ അക്കൗണ്ട് അല്ല.
കാണുമ്പോ ശരിക്കും പേടിയാവില്ല, ഭയങ്കര പക്ഷെ അത് സ്റ്റേജിലാ തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ ആ പോസ്റ്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ വേറെ സോഴ്സും കാര്യങ്ങളും ന്യൂസിൽ ഒന്നും ഇത് വന്നിട്ടില്ല.
അതാണെങ്കിൽ നമ്മളെ അതിന്റെ അക്കൗണ്ടിലാണെങ്കിൽ
അങ്ങനത്തെ കൊറേ കൺസ്പിറസി റിലേറ്റഡ് ആയിട്ടുള്ള കൊറേ വീഡിയോസ് വരുന്നുണ്ട്, പഴയ പോലെ അല്ല. പിന്നെ നമ്മളത് കാണാൻ നിന്ന് നമ്മളെ ഫീഡിലോട്ട് അങ്ങനത്തെ മാത്രം അങ്ങനത്തെ മാത്രം നിന്നുകൊണ്ടിരിക്കും. ആ അങ്ങനെ കൊറേ ഉണ്ട്. ഇപ്പൊ കൊറേ ആൾക്കാർ മരിക്കണേ. ഇപ്പൊ ഞാൻ റീസെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തോന്നിയ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടിൻഡറിലൊക്കെ അല്ലേ, ടിൻഡറിലൊക്കെ ഡേറ്റിന് പോകുമ്പോൾ ഇവര് ചിലപ്പോൾ റാൻഡ് ആൾക്കാരെ കാരണം വൺ നൈറ്റ് സ്റ്റാൻഡിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണത്. ഇപ്പം അടുത്ത് ഒരു പയ്യൻ ഒരു പെണ്ണിനായിട്ട് പോയി ഒരു ഹോട്ടലിൽ, ഇവര് പുറത്തൊക്കെ പോയി ക്ലബിലൊക്കെ പോയി വെള്ളമൊക്കെ അടിച്ച് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് രാത്രി വന്നിട്ട് ഇവൻ ലിഫ്റ്റിലൊക്കെ കയറി പോകുന്നുണ്ട് ഇവർ രണ്ടുപേരും. പിന്നെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവൻ രണ്ട് മൂന്ന് പെട്ടിയിൽ പെട്ടിയേറ്റ് ഇറങ്ങിയുണ്ട് ഈ പെണ്ണില്ല. അപ്പൊ കൊന്ന് പെട്ടിയിലിട്ടാണ് ഈ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ഡേറ്റിനൊക്കെ ഓൺലൈൻ ഡേറ്റിനൊക്കെ പോകുന്നവര് ആദ്യമായിട്ട് കാണിയ കാലം ഈ ഓൺലൈനിൽ ചാറ്റ് ചെയ്ത പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇവര്
എല്ലാരും
ഒരു കഥ എന്താ അറിയോ, ഇതിന്റെ കൊറേ വേർഷൻസ് ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ഗോവയ്ക്ക് അടിച്ചു വിളിക്കാൻ പോയി. ഓക്കെ, അപ്പോ കുറച്ച് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ട് ഇങ്ങനെ കമ്പനിയായി, അവരൊരുമിച്ച് ഡാൻസ് കളിച്ചു, പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതില് ഒരാള് പെണ്ണായിട്ട് ഇങ്ങനെ വൺ നൈറ്റ് സ്റ്റാൻഡിന് റൂമിലോട്ട് പോകാന്നുള്ള രീതിക്ക് പെണ്ണോട് പറഞ്ഞ് സെറ്റാക്കി, എന്നിട്ട് റൂമിലോട്ട് പോയി. ഓക്കെ, എന്നിട്ട് അവര് ആ രാത്രി ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് രാവിലെ എണീറ്റു. ഈ ചെങ്ങ എണീറ്റപ്പോ ആരെയും കാണാനില്ല, ആ പെണ്ണിനെ കാണാനില്ല. ഇവനാകെ കൺഫ്യൂസ്ഡ് ആയി പോയി. എന്നിട്ട് എണീറ്റിട്ട് ബാത്റൂമിലോട്ട് പോയി.
ഓക്കെ,
അവിടുത്തെ മിറർമെന്റ് എഴുതിയിരിക്കണെന്ന് അറിയോ, വെൽക്കം ടു എയ്ഡ്സ് ക്ലബ്. ഇങ്ങനത്തെ കൊറേ വേർഷൻസ് ഉണ്ട്.
അപ്പൊ ഈ റാൻഡ് ആൾക്കാരായിട്ടൊക്കെ വൺ നൈറ്റ് സ്റ്റാൻഡിനൊക്കെ പോകേണ്ടവർക്ക് എന്താ അറിയല്ലേ, ഇതേപോലെ ഓൺലൈൻ ഡേറ്റിലൊക്കെ പോകേണ്ടവർക്ക് ചില ആൾക്കാര് നമുക്ക് അറിയില്ലല്ലോ ഇതുപോലെ ആരാണെന്ന്. ഈ സ്റ്റാർട്ട് ചെയ്ത പരിചയമുണ്ടാവും നല്ല രണ്ട് പ്രൊഫൈൽ പിക്ചറും വെച്ചിട്ട്
അല്ല സൂക്ഷിക്കണമെന്നുള്ളൂ. അല്ലാതെ അങ്ങനെയല്ല സൂക്ഷിക്കണം, അങ്ങനത്തെ കാര്യം പോകുമ്പോ അത്ര ഉള്ളു.
അത് ഓരോ സ്ഥലം ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചില സ്ഥലങ്ങളില്.
പക്ഷെ ഈ പറഞ്ഞ കഥകളൊന്നും കേരളത്തില് മലയാള സിനിമയിൽ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞ അറിയില്ല. ഈ പറഞ്ഞ കാര്യം യു എസിൽ എന്തോ നടന്ന സംഭവം,
വേറൊരാളിൽ തന്നെയാണ് എയ്ഡ്സ് മാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ബ്ലാക്ക് മാൻ
ഇല്ലേ,
പിന്നെ അയാളെ ബ്ലഡ് ആക്കിയിട്ട് എല്ലാരെയും പകർത്താൻ ശ്രമിക്കൂലേ.
അങ്ങനെയൊക്കെ പണ്ട് ഞാന് സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ബൈക്കുമ്പോ ലിഫ്റ്റ് കൊടുക്കരുതെന്നൊക്കെ പറയും. അതായത് ഇങ്ങനത്തെ ആൾക്കാർ പിന്നമ്മ എയ്ഡ്സ് കേരളത്തിൽ നടന്ന എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ പിന്നമ്മ പോലെ ബ്ലഡ് ആക്കിയിട്ട് നമ്മളെ ലിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി നമ്മളെ മേത്ത് കുത്തിയിട്ട് പോകും മനസ്സിലല്ലേ. അപ്പോ
ജസ്റ്റ് ഒരു കുത്തുമതി
പിന്നെ അത്ര പെട്ടെന്ന്
പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു
അത്ര പെട്ടെന്ന്. പക്ഷെ ഈ സ്രിഞ്ച് ഒക്കെ എടുത്തിട്ട് തിയേറ്ററിന്റെ ബാക്കിലേക്ക് വന്നിട്ട് കുത്തിയ കഥകൾ
തിയേറ്ററിൽ മുട്ടുസൂചി അങ്ങനെ വെക്കും ഓരോ ബ്ലഡ് ആയിട്ട് മുട്ടുസൂചി വെക്കും നമ്മൾ ഇരുന്ന് അല്ല ഇതൊക്കെ കേട്ട് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഞാൻ കേട്ട കഥകളാണ് എന്റെ
ചെറുപ്പം
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതേപോലത്തെ ഒരു കഥയാണ് ഫ്രൂട്ടിയില് ഫ്രൂട്ടി കുടിക്കരുത് പറഞ്ഞ ഒരു കാലത്ത്
ചെറുപ്പത്തില്.
കാരണം അവര് പറയണെന്താ വെച്ചാല് ഇങ്ങനത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാള് എയ്ഡ്സിലെ ഒരാളാണ്, അയാൾ അയാളുടെ ബ്ലഡ് ഫ്രൂട്ടിയില് കലർത്തിട്ടുണ്ട് ഫ്രൂട്ടി കുടിക്കരുത് അങ്ങനെ ഒരു കാലഘട്ടം
വാട്സാപ്പിൽ
അങ്ങനെ വന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തില് പല കാലഘട്ടത്തിലും വന്നുപോയ കഥകളാണ്.
ആ ബ്ലാക്ക് മാൻ്റെ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇതേപോലെ എയ്ഡ്സ് ഉള്ളതാണ്. പുള്ളിക്കാരൻ ഒരു സ്പ്രിഞ്ചൊക്കെ എടുത്തിട്ട് രാത്രി അയാളെ പിന്നെ ഷൂല് ഭയങ്കര സ്പ്രിങ്ങൊക്കെ ഉള്ള ഷൂ ആണ്, അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചാടി ചാടി പോകാൻ പറ്റും. അങ്ങനെ രാത്രി ആളൊഴിഞ്ഞ സ്ഥലത്തിലൂടെയൊക്കെ ഇയാൾ വന്നിട്ട് കുത്തിപ്പോവും. അങ്ങനെ ഈ ബ്ലാക്ക് മാൻ്റെ ഒരു ഇതൊക്കെ വരച്ചിരുന്നു പത്രത്തിൽ, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അണ്ടർടേക്കറൊക്കെ അല്ലേ ആ ഒരു ലുക്കിലേക്ക് ഇരുന്ന് ഇവര് ഒരു ഇതൊക്കെ
ഈ ബ്ലാക്ക് മാൻ്റെ കഥയിൽ 90% ഇല്ലാത്ത മീൻസ് പറഞ്ഞു പറഞ്ഞു പല ചെവികളിൽ നിന്ന് പല ചെവി അടുത്ത ചെവിക്ക് എത്തുമ്പോഴത്തിനും ഇങ്ങനെ മസാല കൂടി കൂടി വരുന്ന കഥകളാണ്. പക്ഷെ അതിൽ ഞാൻ കണ്ട കുറച്ച് CCTV ദൃശ്യങ്ങളുണ്ട്, അത് ജെന്യൂന് CCTV ദൃശ്യങ്ങൾ വാർത്തയിലൊക്കെ വന്നതാണ്. അതിൽ ഇതേമാതിരി നിങ്ങൾ പറഞ്ഞ മാതിരി സ്പ്രിങ് കെട്ടിയിട്ട് ഇങ്ങനെ ചാടിച്ചാടി CCTV വിഷ്വൽസ് ഉണ്ട്, അത് ഫേക്ക് അല്ല, പക്ക ഒറിജിനൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മാൻ. പക്ഷെ അത് കൂടുതലും മോഷണമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ ബ്ലാക്ക് മാൻ മോഷണം എന്നുള്ള രീതിയിൽ വരുന്ന സംഭവമാണ്.
കോവിഡിന്റെ ടൈമിൽ ഇറങ്ങിയിട്ടില്ലേനോ
അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി കേരളത്തിൽ ബ്ലാക്ക് മാൻ.
പക്ഷെ എയ്ഡ്സ് കൂടി വരുന്നുണ്ടല്ലോ വേറൊരു കേരളത്തില്, അത് യുവാക്കൾക്കിടയിൽ കൂടി വരുന്നുണ്ട്.
എയ്ഡ്സ് പൊതുവെ സ്പ്രെഡ് ആവുന്നത് ഇങ്ങനത്തെ സിറിഞ്ചസ്, ഡ്രഗ് യൂസ് കാര്യങ്ങളും പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. പക്ഷെ ഓരോ ആൾക്കാർ ഇങ്ങനത്തെ പണി ഒപ്പിച്ചു കഴിഞ്ഞാല് ഒന്നും കയ്യിലൊതുങ്ങൂല.
ആ അതുണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിന്നുത്തിയാലൊന്നും എയ്ഡ്സ് വരുന്നു. കാരണം
പക്ഷെ നമ്മളെ പിന്നെ സെൽസും ഇല്ലേ നല്ല ഇതില്ല ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയ, അത്ര പെട്ടെന്നാണ് കയറുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ സെക്സിലൂടെ ഉള്ളതും ഇതും വ്യത്യാസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നതാ ഇത് പിന്നെ പുറത്തെടുക്കുന്നില്ലേ സ്പ്രിഞ്ച് ഇതിന്ന് പുറത്ത് എടുക്കുമ്പോ കൊറേ അത്ര ടൈം
ടു ബി ഫ്രാങ്ക് അറിയില്ല.
അത് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ഈ ബ്ലഡ് പുറത്തു വന്ന അത്ര നേരമായി ആക്റ്റീവായി നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ആ ഒരു വൈറസ്. അപ്പൊ ഇത് അതുകൊണ്ടാവും ആൾക്കാര്.
കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം ഈ കഥകളെ നമ്മളൊരു കാലത്ത് കേട്ടിനി, പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഒന്നും നമ്മൾ കേൾക്കാറില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നോ സ്വാഭാവികമായിട്ട് അത് ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും നമ്മൾ കേൾക്കാത്ത, ഇല്ലെങ്കിൽ എപ്പോഴും ന്യൂസിലും കാര്യങ്ങളൊക്കെ വരില്ല. പിന്നുത്തിയ എയ്ഡ്സ് വരുന്നൊക്കെ ഉണ്ടെങ്കിൽ,
പക്ഷെ ഇപ്പൊ എയ്ഡ്സ് ഉള്ള ആൾക്കാർ തന്നെ നോർമൽ ലൈഫ് ജീവിക്കുന്നുണ്ട്. 60-70
പണ്ടത്തെ പോലെ കോർണറിംഗ് ഇല്ല, പണ്ട് ഭയങ്കര കോർണറിംഗ് എയ്ഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു
കഴിഞ്ഞാല് പുറത്ത് പറയാൻ മടിയായിരുന്നു.
അതെ അതെ, 60-70 വയസ്സ് വരെയൊക്കെ ആൾക്കാർ എന്താ വെച്ചെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പണ്ടൊക്കെ ഡെയിലി എടുക്കുന്നുണ്ട്, ഇപ്പൊ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം അങ്ങനെയൊക്കെ അവര് നോർമൽ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൗണ്ട് ഒക്കെ കുറച്ച്
വേറെയും കേസുകളുണ്ട്. ഇപ്പൊ ഇതല്ലാതെ വൈറസ്, ഞാൻ നാളെ ഒരു കേസ് ഒരാളെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് ഒരു ന്യൂസിൽ വന്നതാണ്. അയാൾ അയാൾക്ക് എയ്ഡ്സ് ഉണ്ട്, പക്ഷെ അയാൾ ഇങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് സെക്സോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് എങ്ങനെ ജന്മനായോ അങ്ങനെ അങ്ങനെ എയ്ഡ്സ് ഉണ്ട്.
എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിൽ നിന്ന് വന്നോ പേരൻസിൽ നിന്ന്? ഇപ്പൊ ഈ ചില കേരളത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ അവരൊന്നും ചെയ്തിട്ടില്ല. അവരെ ഇപ്പൊ ഞാൻ അറിയുന്ന ഒരു കേസ് തന്നെ, ഞങ്ങളെ കോളേജിൽ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു, അവരെ ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഈ ലോങ് ഇല്ലേ വലിയ ലോറിയൊക്കെ അല്ലേ, അത് വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആളാ. അപ്പൊ 10-30-40 ദിവസത്തിനൊക്കെ ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ എങ്ങനെയും കേസിൽ പെട്ടത് ഈ കാലം ഇങ്ങനെ സെക്സ് വർക്കേഴ്സിനായിട്ടൊക്കെ. അപ്പോ അതും കൊറേ മുമ്പിട്ടോ, 90s ഉണ്ടായതാണ് ആ കഥ. അങ്ങനെ ഈ പുള്ളിക്കാരി വന്ന് പറഞ്ഞു കഥ എങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഡ്രൈവറാണ്. പുള്ളിക്കാരത്തി അതിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിക്കാരത്തി കിട്ടി. അങ്ങനെ പറയുന്നത് നിങ്ങൾ ഇതാണ്ട് ആരും പേടിക്കരുത്, ഇതുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എല്ലാരോടും നമുക്കും പറയാൻ പറ്റുന്നത്, പോയി ചെക്ക് ചെയ്യുക. ഇപ്പോ ഇതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്, ഒരു പോഡ്കാസ്റ്റിൽ എങ്ങനെ ഞാൻ കേട്ടാണ്, ഒരു പയ്യന് ഒരു സെക്സ് വർക്കറായിട്ട് സെക്സ് ഉണ്ടായി പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാതെ. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എയ്ഡ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് പുള്ളിക്കാരൻ തന്നെ തോണി ഓരോ സിംറ്റംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എയ്ഡ്സ് ഉണ്ട്. അങ്ങനെ ഇയാള് ചെക്കൊന്നും ചെയ്യാൻ പോയില്ല. ഇയാള് മെഡിസിനൊക്കെ ഏതോ പ്രൈവറ്റ് കമ്പനീനെ വിളിച്ചിട്ട് ഏതോ ഫ്രണ്ട് വഴിയൊക്കെ വീട്ടിലെത്തിച്ചു, വീട്ടുകാരോടൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ ഉണ്ട്. എന്താ വെച്ചാൽ ഇയാള് നമുക്ക് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ എപ്പം സെർച്ച് ചെയ്താലും നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് അടിച്ചു കൊടുത്താൽ വലിയ അസുഖത്തുമൊക്കെ നമ്മൾ എത്തുള്ളൂ. ചിലപ്പം ചില ഒരു കുരു പൊന്തി പനിയൊക്കെ ഉണ്ടായാൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസറാന്ന് പറയും. അതേപോലെ നമുക്കുള്ള കുറച്ച് സിംറ്റംസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എയ്ഡ്സിൽ ചെന്ന് നിൽക്കും. അപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ സെക്സ് വർക്കറായിട്ട് ബന്ധപ്പെട്ടും ചെയ്ത് പിന്നെ ഇയാൾക്ക് ഈ സിംറ്റംസൊക്കെ വന്നും ചെയ്ത് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ അത് എയ്ഡ്സിൻ്റെ സിംറ്റംസും. അപ്പോൾ അയാൾ 99% ഉറപ്പിച്ചത് എയ്ഡ്സ് ആണ്. അങ്ങനെ ഈ മരുന്നൊക്കെ വരുത്തിച്ച് പ്രൈവറ്റ് ഒരു ഫ്രണ്ട് എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഇത് കുടിക്കാൻ തുടങ്ങി. വീട്ടിൽ എല്ലാവരും ഇയാളങ്ങനെ കണ്ടു. അങ്ങനെ ഇയാൾ മരുന്ന് ഒരു വട്ടം കൊറോണ ടൈമിൽ കഴിഞ്ഞു. അതിന് കൊടുന്നു കൊടുക്കാൻ ബാംഗ്ലൂരിലുള്ളൊരു പയ്യനെ കൊടുന്നു കൊടുത്തിരുന്നത്. ഇത് കൊടുന്നു കൊടുക്കാൻ ആളില്ലാതായി. അപ്പോൾ ഇയാൾ എന്താ ചെയ്തത് അറിയോ? ഈ കേരളത്തിൽ ഇതിൻ്റെ ഗവൺമെൻറ് ഈ ഓർഗനൈസേഷൻ ഉണ്ട്, അത് ചെയ്തു കൊടുക്കണേ. അപ്പോൾ അവർക്ക് വിളിച്ചു. അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുമോ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഡാറ്റയിൽ കയറ്റണം, ഈ റിപ്പോർട്ട് എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇയാൾ ഉണ്ട് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാലും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇയാൾ പോയി ചെക്ക് ചെയ്തപ്പോൾ ഇവനെ എടുത്തില്ല. ഇവനെല്ലാവരുടെ അടുത്തും പറഞ്ഞ് മരുന്നെടുക്കാൻ തുടങ്ങി, എല്ലാവരുടെ അടുത്തും പറഞ്ഞ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ അങ്ങനത്തെ ഒരാൾക്ക് ഇനി പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിലോ യുവാക്കളൊക്കെ വെച്ചെങ്കിൽ. അപ്പോൾ ഇത് ആൾക്കാർ പോയി ഉണ്ട് എന്നുള്ള ഡൗട്ടുള്ളവർ എന്തായാലും ചെക്ക് ചെയ്യലാണ് മെയിനായിട്ട്
ഏറ്റവും ആദ്യം
ചെയ്യേണ്ടത്. അതും നമ്മൾ ഈ ജസ്റ്റ് ലബോറട്ടറിയിലൊന്നും പോയിട്ടില്ല ചെക്ക് ചെയ്യേണ്ടത്. ഇതിനായിട്ട് പിന്നെ ഈ മെഡിക്കൽ കോളേജിലല്ലേ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ ഒരു ഈ നമ്മളെ ഈ ടി ബി എയ്ഡ്സ് ഇതൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസാണ്. അവർക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഇതിന് ഈ അവർക്ക് വേണ്ടി മാത്രമുള്ള. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫിന് ടി ബി ഉണ്ടായിട്ട് അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ഫുള്ള് ചെയ്താൽ ഗവൺമെൻറ്. അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അഫോർഡബിൾ ആണ്, പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മളെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ അവർക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക്, നിങ്ങൾ ആരെടുത്തെങ്കിലും എന്താ പറയുക, ഇപ്പോഴത്തെ കാലത്ത് പണ്ട് തായ്ലാൻഡിൽ പോയാൽ മതിയായിരുന്നു എന്തിന് മസാജിന്, എന്നുവെച്ചാൽ പട്ടായ പോയാൽ മസാജ് കിട്ടും എന്ന് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഈ കല്യാണം കഴിഞ്ഞ പോലെ കൂടുതൽ ഇതിൽ പോകണ്ടേ, മനസ്സിലാക്കണോ?
അതാണ് ഇപ്പം ഈ കാര്യത്തിലെ നമ്മൾ പറയല്ലോ, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. കാരണം ഇപ്പം എയ്ഡ്സ് ഒക്കെ അതാണ്, ഇതൊക്കെ നമുക്ക് ഷോർട്ട് ടേം പ്ലെഷർ തരും. ഇപ്പോൾ വൺ നൈറ്റ് സ്റ്റാൻഡ് ആണെങ്കിലും ഇതുപോലത്തെ ഡ്രഗ്സ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ഒക്കെ ഷോർട്ട് ടേം പ്ലെഷർ തരും. പക്ഷെ ലോങ് ടേമിൽ ഒരിക്കലും ഒരിക്കലും ഇതിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല.
അതെ,
ജീവിതം സീനാക്കി തന്നെ ഉള്ളൂ.
അതെ അതെ. അപ്പോൾ എല്ലാവരോടും അതന്നെ പറയാനുള്ളത്, പിന്നെ
അറിവ് വെച്ചിങ്ങനെ കളിക്കുക, എന്താണെങ്കിലും ഒരു യുക്തിക്കനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ്.
അതെ, ഇനിയിപ്പോ ഇതേപോലെ ട്രാപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അല്ലേ. ഇതിപ്പോ ചില ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഈ ബാക്കിയുള്ളവനും കൊടുക്കണം എന്ന് മൈൻഡുള്ള ആളാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പോഴും വന്നിട്ടില്ല. ചില ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാവാറുണ്ട്, കുറച്ച് കേസസ് ഉണ്ട്. ഈ കംപ്ലീറ്റ്ലി ബ്ലഡിലെ സെല്ലൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട്
റിക്കവറായ
ആൾക്കാർ യു കെയിലൊക്കെ �ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു മാസമോടെ ആൾക്കാർ ഇതിലേക്ക് ചെയ്യൽ നടക്കൂല. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ഇപ്പോൾ ക്യാൻസറിന് കുറേ റഷ്യ ഒരു വാക്സിൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നുണ്ട്, പക്ഷേ എഡ്സിന് ഇതുവരെ വന്നിട്ടില്ല ഒന്നും. ഇപ്പോൾ മാജിക് ജോൺസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു NBAയിൽ നല്ല ലെജൻഡറി ബാസ്കറ്റ്ബോൾ പ്ലെയർ ഉണ്ട്. പുള്ളിക്കാരൻ എഡ്സാണ്, പുള്ളിക്കാരൻ ബില്യണയർ ആണെന്നുണ്ട്. ഇപ്പോൾ ഒക്കെ എഡ്സ് ഉണ്ടായിട്ട് കുറേ വർഷമായി, പക്ഷെ പുള്ളിക്കാരൻ ഇപ്പോൾ ബില്യണയർ ആണ്.
അപ്പം ഈ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു പയ്യൻ മരിച്ചൊരു അത് കളിക്കണേന്റെ മുന്നൊക്കെ എപ്പോഴും അത് കുടിക്കായിരുന്നു പറഞ്ഞു.
കണ്ണൂര്
അത് നമ്മുടെ നാട്ടിൽ ആരാ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാത്തുള്ളത്?
അത് അങ്ങനല്ല, ബോഡി ഭയങ്കര ഇതായി നിൽക്കുന്ന സമയത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കരുത്.
അതില് കാരണം വെച്ചാൽ ഇതിലെ ഇങ്ങനത്തെ ഡ്രിങ്ക്സിലൊക്കെ 90% മുകളിലോ അത്രത്തോളം ഷുഗറാണ്. അത്രയും ഷുഗർ ആണ് നമ്മളെ ശരീരത്തിൽ അടിച്ചു തരുന്നത്. അപ്പൊ ലിവർ സിറോസിസ്, ആ പയ്യനെന്തോ ലിവർ സിറോസിസ് ആണ് വന്നത്. അപ്പൊ സ്വർഗത്തിൽ വന്നു വെച്ചാൽ അവന് വെള്ളമൊന്നും അടിക്കില്ല, പിന്നെ അങ്ങനെ അവന് ലിവറിന് പ്രശ്നം വന്നതെന്നാണ്. പക്ഷെ ഇങ്ങനത്തെ ഈ സാധനം, ഇങ്ങനത്തെ ഈ ഡ്രിങ്ക്സ് അടിച്ചു കയറ്റുമ്പോൾ ഇപ്പൊ കൊക്കോള ഇതൊക്കെ ആണെങ്കിൽ പോലും ഇത്രയും ഷുഗർ നമ്മുടെ ശരീരത്തിൽ കേറുമ്പോ ലിവറിന് പ്രശ്നം വരുന്നതാണത്.
ഞാൻ എന്തോ ഡ്രിങ്ക് ഒക്കെ നിർത്തിട്ടോ, എല്ലാ ഡ്രിങ്കും ഞാൻ നിർത്തി. ഞാൻ ഇപ്പോ കോഫി കുടിക്കലില്ല. എന്റെ ഡയറ്റിൽ എന്നോട് പറഞ്ഞിരുന്നു കോഫി കുടിക്കാൻ ഞാൻ, പക്ഷെ അത് ഒഴിവാക്കി. എന്താ അറിയാം, മധുരം തൊടാതിരിക്കും. എനിക്ക് ഇപ്പൊ ഒരു ആവശ്യമില്ല. എനിക്ക് ഷുഗർ
കുടിക്കാൻ ഡയറ്റിൽ പറഞ്ഞിരുന്നോ
ഈ നോമ്പിന്? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ബ്ലാക്ക് കോഫി ഒക്കെ ഒന്നും കുടിക്കാന്ന് പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്താ ഇത്, ഞാൻ ഒക്കെ ഒഴിവാക്കി. എന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഷുഗറിലോട്ട് എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, നമ്മളറിയാതെ തന്നെ ഷുഗർ പല വഴിയിലും വരുന്നുണ്ട് നമ്മളെ ശരീരത്തില്. നമ്മളറിയാത്ത ചില പല പ്രൊഡക്ട്സിലൂടെ. അപ്പോൾ ഇനി അറിഞ്ഞുകൊണ്ട് വീണ്ടും ചെയ്യുമ്പോൾ അതൊരു പഴയ പോലല്ല. ഷുഗർ നല്ലുണ്ട് പല പ്രൊഡക്റ്റിലും.
കാരണം ഈ ഷുഗർ അത്രയും അഡിക്റ്റീവ് ആണ് ആൾക്കാർക്ക്. അതുകൊണ്ടാണ് അത് അത്രയും എല്ലാ പ്രൊഡക്റ്റും ഷുഗർ കുത്തി കയറ്റുന്നത്, അതുകൊണ്ട് മാത്രമാണ്. കാരണം ആ പ്രൊഡക്റ്റ് പിന്നെ പിന്നെ വാങ്ങുന്നില്ലോണ്ട്.
എനിക്കൊന്ന് കാപ്പിയും ചായ ഇല്ലാതെ രാവിലെ പറ്റില്ല.
അല്ല, ഞാനും ഓഫീസിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് കോഫി കുടിക്കും, പക്ഷെ ഞാൻ മധുരടല്ല, മധുരടാതെ ഞാൻ കോഫി കുടിക്കല്.
ഞാൻ ഓഫീസിൽ നിന്ന് നല്ല നാല് കോഫി ഒക്കെ കുടിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു, പക്ഷെ എനിക്കതൊരു
ഈ രാവിലെ കഫേ കിട്ടിയാലേ. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലാകുമ്പോൾ ഓക്കെ വലിയ വിഷയമല്ല, പക്ഷെ ഓഫീസിൽ പോകുന്ന സമയത്ത് രാവിലെ എണീറ്റ് പോകണോണ്ട് ഓഫീസിൽ തന്നെ നമുക്ക് ഉറക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, വീട്ടിൽ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന മാതിരി. അപ്പോ രാവിലെ രണ്ട് കപ്പ് കോഫി അത് കുടിച്ചിട്ട് കുടിക്കൊണ്ടാണ് ഞാൻ വർക്ക് തുടങ്ങി രാവിലെ ഓഫീസിലെ.
എനർജി ഡിഫറൻ്റ് ആണ് ആ ടൈമിൽ.
കോഫി കിട്ടുമ്പോ തന്നെ നമുക്ക് മൂഡ് ഒരു നൈസ് മൂഡ് ആവും, നല്ല വർക്ക് ചെയ്യാനൊക്കെ ഒരു ആ ഒരു ഉറക്കുന്നെങ്കിലാണ് പോകും കുടിക്കും. പക്ഷെ ഷുഗറുടെ അല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ മന്തി അതുപോലെ ഈ ഫുഡ് എന്ത് കഴിക്കാൻ പോയാലും നമ്മള് ഫ്രണ്ട്സിലൂടെ പോവാണെങ്കിലും അയക്ക് സവനപ്പോ പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും നമ്മള് മസ്റ്റ് ആയിട്ട് എടുക്കും. ഞാനും നാട്ടിലായ സമയത്തൊക്കെ ഫ്രണ്ട്സിനോട് പോകുമ്പോൾ എടുക്കലുണ്ട്, പക്ഷെ ഇപ്പൊ കുറെയായിട്ട് അങ്ങനെ കുടി കുറവാ. കുറവാന്നല്ല, തീരെ കുടിക്കില്ല. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുടിക്കലുള്ളൂ. ഇവിടെ ഏകദേശം പെപ്സി കോളൊന്നും നമ്മൾ അങ്ങനെ അത്രയും കുടിക്കലില്ല.
പിന്നെ അത് മാത്രമല്ല, നമ്മളെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീട്ടിലാ നമ്മളെ നെയ്ബേഴ്സിന്റെ അടുത്ത് കുടുംബക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഇവർ ആദ്യം തരാ ചായ, നല്ല മധുരമിട്ട് ചായ തരും. നമ്മളെ ചെറുപ്പക്കാരായതുകൊണ്ട് അവർ മധുരം വേണമെന്ന് പോലും ചോദിക്കില്ല. അപ്പൊ നമുക്ക് നോ പറയാൻ പറ്റില്ല അതില്.
അപ്പൊ
നട്ടുച്ചക്ക് ചെന്നാലും നമ്മളെ മലപ്പുറത്തൊരു കളിച്ചിറന്ന് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ സ്ത്രീകൾ ആരെയുണ്ടെങ്കിൽ ഒരാൾ പോകും അടുക്കളയിലിട്ട് എന്നിട്ട് ചായ ഇട്ടാ വരിക, നമ്മളോട് ചോദിക്കില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഉച്ചക്ക് പോയാലും രാത്രി പോയാലും രാവിലെ പോലും എപ്പോഴും ചായ ആണല്ലോ. അപ്പോൾ ഈ കണ്ട ചിലയിടത്തു നിന്ന് വല്ല ജ്യൂസൊക്കെ തരും, പക്ഷെ എല്ലായിടത്തും ഷുഗർ നമുക്ക് അടിച്ചു കയറിയിട്ടുണ്ട് അവിടെ. നമ്മളെ ശ്രദ്ധിക്കില്ല. അപ്പോഴത്തെ സന്തോഷത്തിൽ അവിടെയായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിലാണ് കുടിച്ചു പോകുക. അറിയാതെ കുടിച്ചില്ലെങ്കിൽ ഒരു മോശമല്ല, അവർക്ക് എന്താ തോന്നുക എന്നുള്ള രീതിയിൽ നമ്മൾ
അത് ഗ്ലാസ് പോലും നമ്മൾ പൗതി പോലും വെക്കില്ല. പൗതി വെച്ചാൽ തന്നെ മോശമാണ്. വെള്ളമാണ് പകുതി വെച്ചാൽ തന്നെ ഒരു മോശപ്പെട്ട പോലെയാണത്.
അതെ അതെ. അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യല്ലേ?
അപ്പോ
അടുത്ത
എപ്പിസോഡിൽ കാണാം.
എപ്പിസോഡിൽ കാണാം.
ബൈ.